ദൈവനാമത്തിന് സ്തോത്രം. അടിസ്ഥാന വേദോപദേശങ്ങൾ എന്ന വിഷയത്തെ ആധാരമാക്കിക്കൊണ്ട് 8 ക്ലാസുകൾ പൂർത്തീകരിപ്പാൻ തക്കൊന്ന് സർവശക്തൻ നമ്മെ സഹായിച്ചുവല്ലോ. 8-ാമത്തെ ക്ലാസ് അവസാനിച്ചപ്പോൾ യേശുക്രിസ്തുവിൽ കൂടിയുള്ള രക്ഷ മാനവജാതിയെയും ലോകത്തെ മുഴുവനെയും രക്ഷിപ്പാൻ തക്കൊണ്ണം പ്രാപ്തനായവൻ ഒരുവൻ മാത്രമേ ഉള്ളൂ, അവനാണ് യേശുക്രിസ്തു എന്ന് വിളിക്കുന്ന വിഷയമാണല്ലോ 8-ാം അധ്യായത്തിൽ കൈകാര്യം ചെയ്യുവാൻ തക്കൊണ്ണം ഇടയാക്കിയത്. അനേക മതപണ്ഡിതന്മാർ വാദിക്കുന്നത് പോലെ, അനേക ശ്രേഷ്ഠന്മാർ ധരിച്ചിരിക്കുന്നത് പോലെ, ക്രിസ്തു പല രക്ഷകരിൽ ഒരുവനല്ല, ക്രിസ്തു പല മാർഗങ്ങളിൽ ഒന്നല്ല, ക്രിസ്തു പല വാതിലുകളിൽ ഒന്നല്ല, എന്നാൽ അവൻ ഏകവാതിലും ഏകവഴിയും ഏകരക്ഷകനുമാണെന്ന് ഉള്ള വാദഗതിയാണ് ലോകത്തിനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നൽകിക്കൊടുത്തിരിക്കുന്ന വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനം. അതുകൊണ്ട് യേശു ക്രിസ്തുവിൽ കൂടി രക്ഷ പ്രാപിപ്പാൻ തക്കണം സാർവലൗകികമായി എല്ലാവർക്കും സാധിക്കുമെന്നും, രക്ഷിക്കപ്പെട്ടവരുടെ സമൂഹത്തെ സഭയെന്ന് വിളിക്കുമെന്നും, വ്യക്തിപരമായിരിക്കുന്ന ബന്ധത്തിൽ കൂടെയാണ് രക്ഷ സംജാതമാകുന്നു വിളിക്കുന്ന അടിസ്ഥാന ഉപദേശങ്ങൾ കഴിഞ്ഞ അധ്യായത്തിൽ നമുക്ക് ചിന്തിപ്പാൻ തക്കണം ഇവിടെയായല്ലോ. നമുക്ക് രക്ഷാകാരണനായി തീർന്നിരിക്കുന്ന യേശു ക്രിസ്തു, അവനെക്കുറിച്ച് യുഗങ്ങൾ പഠിച്ചാലും തീരുകയില്ല എന്നാണ് വേദപുസ്തകത്തിൽ കൂടി കാണുന്നത്. ഒരു വലിയ വ്യക്തിത്വം, അവന് സമനായി വേറൊരുവനില്ല, അവന് തുലനം ചെയ്യുവാൻ തക്കണം വേറൊരുവനില്ല. നിസ്തുല്യനായിരിക്കുന്ന ദൈവപുത്രൻ ക്രിസ്തു, അവനൊരുവൻ മാത്രം, അവനെപ്പോലെ അവൻ മാത്രമേ ഉള്ളൂ. സകല മാനുഷിക വ്യക്തിത്വത്തെ നോക്കുമ്പോൾ എല്ലാ വ്യക്തിത്വങ്ങളും നിസ്തുല്യമാണെന്നൊരു തർക്കത്തിന് വേണ്ടി സമ്മതിച്ചു കൊടുക്കേണ്ടി വന്നു കഴിഞ്ഞാലും ലോകത്തിലുള്ള സകല വ്യക്തികളുടെയും നിസ്തുല്യത കൂട്ടിവെച്ചാലും ക്രിസ്തുവിൻ്റെ നിസ്തുല്യതകളും എത്തുന്നതല്ല എന്ന് വിളിക്കുന്ന പരമാർത്ഥം വിളിച്ചു പറയുവാൻ എനിക്ക് നിയോഗമുണ്ട്. യേശു ക്രിസ്തുവിനെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ അവൻ്റെ പ്രഭാവത്തെയും അവൻ്റെ തേജസ്സിനെയും അവൻ്റെ മഹത്വത്തെയും ചുരുക്കി കാണിച്ചു കഴിഞ്ഞാൽ താൻ മുഖാന്തരം ദൈവത്തോടെടുക്കുന്നവരുടെ എണ്ണം കുറയ്ക്കാമെന്ന് കുശാഗ്രബുദ്ധിയായിരിക്കുന്ന പിശാച് കരുതിയിരുന്നു. എന്നാൽ അങ്ങനെ കരുതുവാൻ തക്കൊണ്ണം ഒരു പഴുതും കൊടുക്കാതെ യേശു ക്രിസ്തുവിൻ്റെ വിശ്വരൂപം വളച്ചു കാണിക്കുവാൻ തക്കൊണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ബൈബിളിൻ്റെ പേജുകളെ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് പറയുന്നതിൽ പക്ഷാന്തരമില്ല. യേശു ക്രിസ്തു ആരായിരുന്നു? യേശു ക്രിസ്തു എന്തായിരുന്നു? യേശു ക്രിസ്തു എന്താകാൻ പോകുന്നു? യേശു ക്രിസ്തു മനുഷ്യർക്ക് വേണ്ടി എന്ത് ചെയ്തു? ക്രിസ്തുവിനെ അനുസരിച്ച് മനുഷ്യൻ്റെ ഭാവി ഇരിക്കുകയും വളരെ ബൃഹത്തായിരിക്കുന്ന വേദപുസ്തക വിഷയങ്ങളാണ്. തിയോളജി അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് തിയോളജി എന്നുള്ളിരിക്കുന്നതായ സബ്ജക്റ്റ് അനുഗ്രഹിക്കപ്പെട്ട മറ്റ് ദൈവദാസന്മാർ എടുക്കുന്നതുകൊണ്ട് ദൈവം മുതലായിരിക്കുന്ന വിഷയങ്ങളിലേക്ക് ഞാൻ വിരൽ ചൂണ്ടുന്നില്ല. എന്നാൽ അടിസ്ഥാന വേദോപദേശങ്ങൾ പഠിപ്പിക്കുമ്പോൾ ക്രിസ്തു എന്ന വ്യക്തിയെക്കുറിച്ച് പറയാതെ പോയാൽ അടിസ്ഥാനങ്ങൾ ഇല്ലാതിരിക്കുന്ന ചില ഉപദേശങ്ങളായി തീർന്നു പോകും. ക്രിസ്തു എന്ന അടിസ്ഥാനത്തിന്മേലാണ് ലോകത്തിൻ്റെ രക്ഷ, സഭയുടെ ഉൽപ്രാവണം, മനുഷ്യൻ്റെ രക്ഷ മുതലായിരിക്കുന്ന വിഷയങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ക്രിസ്തുവിനെക്കുറിച്ച് വളരെ ചുരുങ്ങിയ ചില കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞതിന് ശേഷം രക്ഷയെക്കുറിച്ച് അല്ലെങ്കിൽ അടിസ്ഥാന വേദോപദേശങ്ങളെക്കുറിച്ച് തുറന്ന് ചിന്തിക്കുന്നതായിരിക്കും ഉചിതം. അതുകൊണ്ട് ക്രിസ്തുവിനെക്കുറിച്ച് ചില കാര്യങ്ങൾ ഓർപ്പിപ്പാൻ തക്കൊണ്ണം എനിക്ക് ദൈവനിയോഗമുണ്ട്. ക്രിസ്തുവിനെക്കുറിച്ച് മുഴുവൻ പ്രസംഗിച്ച് തീർക്കുവാൻ എന്നെക്കൊണ്ട് പ്രാപ്തിയില്ല. എന്നെ പോലെ ഉള്ളിരിക്കുന്നതായ അനേക ദൈവദാസന്മാർ ദിനരാത്രങ്ങൾ പണിയെടുത്താലും യേശു ക്രിസ്തുവിൻ്റെ വലിയ മഹത്വത്തിൻ്റെ ഒരു കോണ് അനക്കുവാൻ തക്കൊണ്ണം സാധിക്കുകയില്ല. പസഫിക് സമുദ്രത്തെ കുടിച്ചു തീർക്കുവാൻ തക്കൊണ്ണം തവളമാക്രിക്ക് സാധിക്കയില്ലാത്തതുപോലെ ക്രിസ്തുവിൻ്റെ വലിയ വലിപ്പത്തെ വരച്ചു കാണിക്കുവാൻ തക്കൊണ്ണം അതിപ്രഗത്ഭന്മാരായിരിക്കുന്ന ദൈവദാസന്മാർ പോലും പൂർണ്ണതയിലെത്തിയെന്ന് അവകാശപ്പെടുന്നില്ല. അടുത്തു വരുംതോറും അവൻ്റെ വലിപ്പം കൂടി വരുന്നു. അടുത്തു വരുംതോറും അവൻ്റെ പ്രകാശമേറി വരുന്നു. അടുത്തു വരുംതോറും അവൻ്റെ മഹിമാധിക്യം കൂടുതലായിട്ട് വെളിപ്പെട്ട് വരുന്നു. ഇവനോട് സമനായിരിക്കുന്ന ഒരു പുരുഷൻ ലോകചരിത്രത്തിൽ എവിടെ ജനിച്ചിട്ടുള്ളൂ? ഈ തലമുറയിൽ എവിടെയുണ്ട്? വരുവാനിരുന്ന തലമുറ മുഴുവൻ കാച്ചിക്കുറുക്കിയെടുത്താലും ഇവൻ്റെ വ്യക്തിത്വത്തിന് സദൃശനായി ഒരുവനെ കണ്ടെത്തുവാൻ തക്കൊണ്ണം സാധിക്കുകയില്ല. അതുകൊണ്ട് യേശുവിൻ്റെ നിസ്തുല്യത പ്രസംഗിപ്പാനായിട്ടാണ് ദൈവദാസന്മാരായിരിക്കും ഞങ്ങളെ ലോകത്തിൻ്റെ വിവിധ കോണുകളിലാക്കി ആക്കി വച്ചിരിക്കുന്നത്. ക്രിസ്തുവിൽ നിതരമായി മറ്റൊന്ന് പ്രസംഗിക്കുകയാണെങ്കിൽ ഞങ്ങൾ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം അസത്യവാദികളായി തീരും. ക്രിസ്തുവിന് വിപരീതമായി മറ്റൊരു മാർഗത്തെ ഉപദേശിക്കുന്നവരായി തീരുന്നുവെങ്കിൽ ഞങ്ങൾ പിശാചിൻ്റെ ശുശ്രൂഷന്മാരായി തീരും. എന്നാൽ സുദീർഘമായിരിക്കും ശുശ്രൂഷ കാലങ്ങളൊക്കെയും ക്രിസ്തുവിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് മുന്നേറുവാൻ തക്കൊണ്ണം സർവശക്തി ഇതുവരെയും സഹായിച്ചു. നിത്യത വരെയും അല്ല അതിനു മുമ്പായി ഞങ്ങളുടെ മരണം സംഭവിക്കുന്നെങ്കിൽ ആ നിമിഷം വരെയും ക്രിസ്തുവിൻ്റെ നിസ്തുല്യതയെ പ്രസംഗിപ്പാൻ തക്കൊണ്ണം ഗണ്ഠങ്ങൾക്ക് ദൈവം ശക്തിയും അഭിഷേകവും തരട്ടെ എന്ന് പരമാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തു ആരായിരുന്നു? ആദ്യമായിട്ട് പഠിപ്പിക്കാനായിട്ടുള്ളത്, യേശു ക്രിസ്തു ഒരു തികഞ്ഞ മനുഷ്യനായിരുന്നു. കർത്താവ് മനുഷ്യനല്ലായിരുന്നു പഠിപ്പിക്കുന്നതായ വിഭാഗങ്ങളുണ്ട്. രൂപഭേദം വന്നിരിക്കുന്ന ഒരു ദൈവം മാത്രമാണ് യേശു ക്രിസ്തു എന്ന് പഠിപ്പിക്കുന്നവരുണ്ട്. അങ്ങനെ അവർ പഠിപ്പിക്കുന്ന ചില വാദഗതികൾ സമ്മതിച്ചു കൊടുക്കാമെങ്കിലും മനുഷ്യനോടുള്ളിരിക്കുന്ന ദൈവത്തിൻ്റെ ഇടപാടുകളുടെ കേന്ദ്രബിന്ദുവായി, അല്ലെങ്കിൽ ഇരുകരകളെ മുട്ടിക്കുന്ന പാലമായി കർത്താവായ യേശു ക്രിസ്തുവായി തീരണമെങ്കിൽ അവൻ ദൈവികത്വം മുറുകെ പിടിച്ചുകൊണ്ടിരുന്നാൽ അത് അസാധ്യമായി തീരുമായിരുന്നു. എന്നാൽ പൗലോസ് പറയുന്നത് ദൈവത്തോടുള്ളിരിക്കുന്ന സാദൃശ്യം അവൻ മുറുകെ പിടിക്കാതെ മനുഷ്യവേഷമെടുത്തി താണലോകത്തിലേക്ക് ഇറങ്ങി വന്നു എന്നുള്ളതാണ്. വേദവസ്ത്രത്തിൻ്റെ ഈ അവകാശവാദത്തിന്മേൽ യേശു ക്രിസ്തു തികഞ്ഞ മനുഷ്യനായിരുന്നു എന്ന് നാം പ്രാഥമികമായി സമ്മതിച്ചു കൊടുത്തെങ്കിൽ മാത്രമേ ക്രിസ്തുവിൽ കൂടെയുള്ള രക്ഷയുടെ തേജസ്സിൻ്റെ പരിപൂർണ തിളക്കം നമുക്ക് കിട്ടുവാൻ കൊണ്ടും സാധിക്കുകയുള്ളൂ. എന്തുകൊണ്ട് യേശു ക്രിസ്തു മനുഷ്യൻ എന്നുള്ളിരിക്കുന്ന വാദഗതി ഞങ്ങൾ നിരത്തി വെക്കുന്നു? ഒന്നാമതായിട്ട് അവനൊരു മാനുഷിക വംശാവലി ഉണ്ടായിരുന്നു. കർത്താവിന്റെ സുവിശേഷം 1:18 2:11-12, 12:47, 13:45, 13:55, 1:14, 2:1, അപ്പോസ്തല പ്രവൃത്തി 13:23, റോമാലേഖനം 3:3, ഗലാത്യലേഖനം 4:4, ഈ ഭാഗങ്ങളൊക്കെയും വിസ്താരഭയത്താൽ എടുത്തു വായിക്കുന്നില്ല എങ്കിലും പഠിതാക്കൾക്ക് ഈ റഫറൻസൊക്കെയും ധാരാളം മതിയായതാകുന്നു. യേശു ക്രിസ്തുവിൻ്റെ തികഞ്ഞ മനുഷ്യത്വത്തിന് ഇതിൽ പരമായിരിക്കുന്ന ഒരു തെളിവുകൾ ആവശ്യമില്ലാത്ത രീതിയിൽ എന്നെ പോലെയും നിന്നെ പോലെയും ശ്വാസോച്ഛ്വാസം ചെയ്യുന്നവനായി, വിശക്കുന്നവനായി, ദാഹിക്കുന്നവനായി, വിയർക്കുന്നവനായി, ഉറങ്ങുന്നവനായി യേശു ക്രിസ്തുവിനെ ചൂണ്ടിക്കാണിപ്പാൻ്റെ കൊണ്ടും വേദപുസ്തകം അത് അതിസമർത്ഥമായി ശ്രമിച്ചിട്ടുണ്ട്. യേശുവിനെ സ്ത്രീയുടെ സന്തതി എന്ന് വിളിച്ചിരിക്കുന്നു. യേശുവിനെ അബ്രഹാമിൻ്റെ സന്തതി എന്ന് വിളിച്ചിരിക്കുന്നു. യേശുവിനെ ദാവീദിന്റെ സന്തതി എന്ന് വിളിച്ചിരിക്കുന്നു. മത്തായി 1:18 വായിക്കുമ്പോൾ ഇവണ്ണം എന്നുള്ളിരിക്കുന്ന ഒരു പദപ്രയോഗം അവിടെ കാണുന്നല്ലോ. അത് വലിയ വ്യത്യസ്തതയുടെ ചൂണ്ടുപറകയായിട്ട് നിലകൊള്ളുന്നു. യേശു ക്രിസ്തു ലൂക്കോസിന്റെ സുവിശേഷം 1:35 വായിക്കുമ്പോൾ യേശു ക്രിസ്തു പുരുഷ സന്തതിയല്ല, സ്ത്രീയുടെ സന്തതി എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദൈവം തന്റെ സൃഷ്ടിപരമായിരിക്കുന്ന പ്രവർത്തനത്താൽ മാനുഷ്യ തലമുറയുടെ ശൃംഖലയെ പൊട്ടിച്ച് ഒരതിമാനുഷ്യനെ ഭൂതലത്തിലേക്ക് കൊണ്ടുവരുവാൻ കൊണ്ടും ദൈവം പ്ലാൻ ചെയ്തു. അതുകൊണ്ട് അതുവരെ ഉണ്ടായിരിക്കുന്ന സകല ജനനത്തിൻ്റെയും പതിവിന് വിപരീതമായി സകല മാനുഷ്യ തലമുറയുടെയും ആ ചരിത്രത്തിന് വിരാമം കുറിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ആ ശൃംഖലയെ പൊട്ടിച്ചുകൊണ്ട് ലോകം ഇന്നുവരെയും കണ്ടിട്ടില്ലാതിരിക്കുന്ന വിധത്തിൽ, ലോകം മേലാൽ കാണുവാൻ തക്കൊണ്ടും അസാധ്യമായിരിക്കുന്ന വിധത്തിൽ പുരുഷ സംസർഗമില്ലാതിരിക്കുന്ന ഒരു സ്ത്രീയിൽ കൂടി ദൈവത്തിൻ്റെ വാക്തത്വ സന്തതിയായിരിക്കുന്ന മശിഹായെ മനുഷ്യരൂപത്തിൽ ലോകത്തിന് നൽകുവാൻ തക്കൊണ്ടും സർവവല്ലഭനായിരിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹം പ്രവർത്തിച്ചു എന്നുള്ളതാണ് ഈ യേശു ക്രിസ്തുവിൻ്റെ മനുഷ്യത്വത്തെക്കുറിച്ച് പറയുവാൻ തക്കൊണ്ടും ഞങ്ങൾക്ക് താല്പര്യമുള്ളത്. പുരുഷ സമ്പർക്കമില്ലായിരുന്നപ്പോൾ ഏദൻ തോട്ടത്തിൽ വെച്ച് സ്ത്രീയെ വഞ്ചിച്ചുകൊണ്ട് തൻ്റെ പാപത്തിൻ്റെ കരുവായി സ്ത്രീയെ രൂപാന്തരപ്പെടുത്തിയതുപോലെ പുരുഷ സമ്പർക്കമില്ലാതിരിക്കുന്ന ഒരു സ്ത്രീയിൽ കൂടി ലോകത്തിൻ്റെ രക്ഷിതാവായി ഒരു വാക്തത്വ സന്ധ്യയെ നൽകുവാൻ തക്കൊണ്ടും യുക്തി ഉറവിടമായിരിക്കുന്ന ദൈവത്തിന് സാധിച്ചു. അതുകൊണ്ടാണ് കന്യകാജനനം കർത്താവിന് അനിവാര്യമായി തീരുവാൻ തക്കൊണ്ടും ഇടയായത്. മാത്രവുമല്ല, ഞങ്ങളും നിങ്ങളും ജനിച്ചതുപോലെ ഒരു മാനുഷിക പശ്ചാത്തലത്തിൽ ഒരു പുരുഷന്റെ രക്തത്തിൽ നിന്ന് യേശു ക്രിസ്തു ജനനമെടുത്തിരുന്നെങ്കിൽ ആദാമ്യ പാപത്തിൻ്റെ ശാപത്തിൻ്റെ കറപുരണ്ട രക്തത്തിൻ്റെ ബീജത്തിൽ നിന്ന് മറ്റൊരു പുരുഷ സന്തതിയോടെ ഉണ്ടായി എന്നുള്ളതല്ലാതെ യേശു ക്രിസ്തുവിൻ്റെ മനുഷ്യത്വത്തിന്, യേശു ക്രിസ്തുവിൻ്റെ ദിവ്യത്വത്തിന് ഹാലലുയ യാതൊരുവിധമായിരിക്കുന്ന ശ്രേഷ്ഠതയും കൽപ്പിപ്പാത്ത കൊണ്ടും സാധ്യമല്ലായിരുന്നു. ദാവീദ് ശ്രേഷ്ഠനായിരുന്നു, ദാനിയേൽ ശ്രേഷ്ഠനായിരുന്നു, അബ്രഹാം ശ്രേഷ്ഠനായിരുന്നു, ഇസഹാക്കും യാക്കോവും ശ്രേഷ്ഠന്മാരായിരുന്നു, ഹാനോക്ക് ശ്രേഷ്ഠനായിരുന്നു, നോഹ ശ്രേഷ്ഠനായിരുന്നു. എന്നാൽ എൻ്റെ യേശുവിൻ്റെ ശ്രേഷ്ഠത അവൻ്റെ ജനനത്തിൻ്റെ പശ്ചാത്തലത്തിൽ വെച്ച് നാം താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ നോഹയുടെയോ അബ്രഹാമിൻ്റെയോ ദാനിയേലിൻ്റെയോ ദാവീദിൻ്റെയോ ജന്മപശ്ചാത്തലം യേശു ക്രിസ്തുവിൻ്റെ ജന്മപശ്ചാത്തലത്തിന് അടുത്തു വരുവാൻ കൊണ്ടും സാധ്യമല്ലാതെ അസാധാരണമായിരിക്കുന്ന വിദൂരതയിൽ നിലകൊള്ളുന്നു എന്നുള്ള കാര്യം മറന്നുപോകാൻ്റെ കുടമ്പടയാകരുത്. കന്യകാജനത്തിൻ്റെ ഉപദേശത്തെ തിരസ്കരിക്കുന്നത് ഒരു മാനുഷിക അടിസ്ഥാനത്തിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണെന്നും ഏകനായ വീരപ്രവർത്തികളെ ചെയ്യുന്നവനാണെന്നും നിത്യത മുതൽ നിത്യതയിലുള്ളിരിക്കുന്ന എല്ലാ യുഗങ്ങളിലും ദൈവത്തിന് അസാധ്യമായിരിക്കുന്നതായ പ്ലാനും പരിപാടിയും ഉണ്ട് എന്ന് സമ്മതിച്ചു കൊടുക്കുന്നു എങ്കിൽ മാത്രമേ യേശു ക്രിസ്തുവിൻ്റെ കന്യകാജനത്തെ അംഗീകരിപ്പാൻ കൊണ്ടും സാധിക്കുകയുള്ളു. യേശുക്രിസ്തുവിന്റെ വംശാവലി പറയുമ്പോൾ മത്തായിയും ലൂക്കോസും വംശാവലി പറയുന്നു, മർക്കോസും യോഹന്നാനും വംശാവലി പറയാത്തത് കൊണ്ട് യേശുക്രിസ്തുവിന്റെ മനുഷ്യത്വത്തെക്കുറിച്ച് മർക്കോസിനും യോഹന്നാനും യോജിപ്പില്ലായിരുന്നു എന്ന് ശഠിക്കുന്നവരുണ്ട്. എന്നാൽ അതല്ല, ഈ രണ്ട് സുവിശേഷന്മാരും വംശാവലി പറയാതിരുന്നതിന്റെ പിന്നിൽ മഹത്തരമായിരിക്കുന്ന ആശയങ്ങളുണ്ട്. മത്തായി യേശുക്രിസ്തുവിനെ ഒരു രാജാവായി ചിത്രീകരിച്ചു കഴിഞ്ഞപ്പോൾ ദാവീദിന്റെ സിംഹാസനവുമായിട്ട് അവനുള്ളിരിക്കുന്ന പാരമ്പര്യ ബന്ധം വരച്ചു കാണിക്കേണ്ടത് അനിവാര്യമായിരുന്നത് കൊണ്ട് അബ്രഹാമിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ വംശാവലി എന്ന് പറയുമ്പോൾ ദൈവം ഇഷ്ടപ്പെട്ടതായിരിക്കുന്ന രാജകീയ സിംഹാസനത്തെ അടിസ്ഥാനമിട്ട ദാവീദിന്റെ സിംഹാസനത്തോട് യേശുവിന് ബന്ധമുണ്ട് എന്ന് കാണിപ്പാൻ ആയിട്ട് ദാവീദ് മുതൽ യേശുക്രിസ്തു വരെ ഉള്ളിരിക്കുന്നതായ സകല വംശാവലിയും കർത്താവ് ദൈവം രേഖപ്പെടുത്തിയിരിക്കണം. ലൂക്കോസ് ചിത്രീകരിക്കുന്നത് യേശുക്രിസ്തുവിനെ ഒരു തികഞ്ഞ മനുഷ്യനായിട്ടാണ്. അതുകൊണ്ട് ആദമാണ് ആദ്യ മനുഷ്യൻ, ആദ്യ മനുഷ്യനുമായിട്ട് ആദ്യ മനുഷ്യനായിരിക്കുന്ന ആദമിനെ ഒടുക്കത്തെ ആദമായിരിക്കുന്ന കർത്താവുമായിട്ട് മനുഷ്യബന്ധത്തിന്റെ ശൃംഖലയിൽ കൂടി ബന്ധപ്പെടുത്തുവാൻ ദൈവം പരിപാടി ഇട്ടത് കൊണ്ട് ആദം മുതൽ യേശുക്രിസ്തു വരെ ഉള്ളിരിക്കുന്ന സകല വംശാവലിയും ഒന്നുപോലും തെറ്റിപ്പോകാതെ പറയുവാൻ കൊണ്ടും പരിശുദ്ധാത്മാവ് നിർബന്ധിതമായി. ഈ രണ്ട് സുവിശേഷകന്മാരും ഒരാൾ രാജാവായിട്ടും ഒരാൾ കർത്താവിനെ തികഞ്ഞ മനുഷ്യനുമായിട്ട് ചിത്രീകരിച്ചു കഴിഞ്ഞപ്പോൾ രാജസിംഹാസനത്തോട് ബന്ധപ്പെട്ട പാരമ്പര്യവും ആദ്യ മനുഷ്യനോട് ബന്ധപ്പെട്ട പാരമ്പര്യവും പറഞ്ഞിരിക്കുന്നത് യുക്തമായത് കൊണ്ടാണ് അവരങ്ങനെ പറയുവാൻ കൊണ്ട് പറയായത്. എന്നാൽ മർക്കോസ് എന്തുകൊണ്ട് യേശുക്രിസ്തുവിന്റെ വംശാവലി പറഞ്ഞില്ല? മർക്കോസ് യേശുക്രിസ്തുവിനെ വരച്ചു കാണിപ്പാൻ കൊണ്ടും ആഗ്രഹിക്കുന്നത് ലോകത്തിന്മേൽ അയക്കപ്പെട്ട ദൈവത്തിന്റെ ദാസൻ, ലോകത്തിന്റെ ശുശ്രൂഷ ചെയ്യുവാൻ കൊണ്ടും ദൈവത്താൽ നിയോഗിതനായിരിക്കുന്ന ദൈവദാസൻ നിൽക്കുന്ന ഋജരേഖയിലാണ് യേശുക്രിസ്തുവിനെ വരച്ചു കാണിക്കുവാൻ കൊണ്ടും മർക്കോസിന് താല്പര്യമുണ്ടായിരുന്നത്. മനുഷ്യപുത്രൻ ശുശ്രൂഷിപ്പാനായിട്ടല്ല, ശുശ്രൂഷിക്കപ്പെടുവാനും അനേകർക്ക് വേണ്ടി തന്റെ ജീവനെ മറുവിലയായി കൊടുക്കുവാനുമായിട്ടാണ് വന്നിരിക്കുന്നത് പറയുമ്പോൾ മാനവജാതിയുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി അയക്കപ്പെട്ട ഒരു ദാസനെയാണ് മർക്കോസ് യേശുക്രിസ്തുവിനെ കുറിച്ച് ചിത്രീകരിച്ച് കാണിക്കുന്നത്. ഒരു ദാസന്റെ പാരമ്പര്യം മനുഷ്യ പാരമ്പര്യത്തിന് എന്ത് വിലയുള്ളു? നമ്മുടെ ഭവനത്തിൽ കൂലിപ്പണി ചെയ്യുവാൻ കൊണ്ട് വിളിക്കുന്നിരിക്കുന്ന ഒരു 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 വേലക്കാരൻ നീ ഏത് കുടുംബക്കാരൻ, നീ ഏത് പാരമ്പര്യത്തിൽപ്പെട്ടെന്നൊന്നും ചോദിക്കാറില്ല. ദാസൻ പാരമ്പര്യം പറഞ്ഞു വന്നു കഴിഞ്ഞാൽ ഒരുവനും അത് അംഗീകരിക്കാനോ ശ്രമിപ്പാനോ ഉള്ളിരിക്കുന്ന താല്പര്യം ഉണ്ടാകുകയില്ല. ദാസന്റെ ഹാളുറിയ യാതൊരുവിധമായിരിക്കുന്ന വംശാവലിയെക്കുറിച്ചും മനുഷ്യന് കേൾപ്പാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ട് യേശുക്രിസ്തുവിന്റെ വംശാവലി താന് ദാസൻ എന്ന് ചിത്രീകരിക്കുന്ന പശ്ചാത്തലത്തിൽ അവന്റെ വംശാവലിയെ ചിത്രീകരിക്കുന്നത് അഭംഗിയായിരിക്കുമെന്ന് പരിശുദ്ധാത്മാവ് തോന്നിയത് കൊണ്ട് മർക്കോസിന്റെ സുവിശേഷത്തിൽ യേശുക്രിസ്തുവിന്റെ വംശാവലി പറയാതെ വിട്ടിരിക്കുന്നു. അടുത്തതായിട്ട് നാലാമത്തെ സുവിശേഷമായിരിക്കുന്ന യോഹന്നാന്റെ സുവിശേഷത്തിലും യേശുക്രിസ്തുവിന്റെ വംശാവലിയെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. അത് വലിയ വളരെ രസകരമായിരിക്കുന്ന ഒരു ഭാഗമാണ് യോഹന്നാൻ കൈകാര്യം ചെയ്യുന്നത്. മത്തായിയും മർക്കോസും ലൂക്കോസും ഈ ലോകത്തിൽ ായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് യേശുക്രിസ്തുവിനെ പറയുമ്പോൾ യോഹന്നാൻ സുവിശേഷം ആരംഭിക്കുന്നു തന്നെ ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു. വീണ്ടും താഴോട്ട് വായിക്കുമ്പോൾ വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവരായി നമ്മുടെ ഇടയിൽ പാർത്തു. കിളർവിയ മത്തായി രാജാവായിട്ട് ചിത്രീകരിച്ചു, മർക്കോസ് ദാസനായിട്ട് ചിത്രീകരിച്ചു, ലൂക്കോസ് മനുഷ്യനായിട്ട് ചിത്രീകരിച്ചു. ലോകവുമായിട്ട് ബന്ധപ്പെടുന്ന ഈ പ്രപഞ്ച സത്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുവാൻ യോഹന്നാൻ ധൈര്യഹീനനായി. യോഹന്നാൻ ഇവനെക്കുറിച്ച് പറയുന്നത് അവൻ സാക്ഷാൽ ദൈവമായിരുന്നു, ആദി മുതൽ അന്ത്യം വരെയും അറിയുന്നവൻ, ആദിയിൽ തന്നെ അവസാനം അറിയുന്നവൻ, അൽഫയും ഒമേഗയുമായവൻ, ആരംഭവും അവസാനവുമായവൻ, സകലതിൻ്റെയും ലാക്കും സകലതിൻ്റെയും കാരണഭൂതനുമായവൻ, ഇല്ലായ്മയിൽ നിന്ന് ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുവാൻ കൊണ്ടും പ്രാപ്തിയായിരിക്കുന്ന വചനത്തിൻ്റെ ഉടമയായിരിക്കുന്നവൻ. അവൻ്റെ വംശാവലി പറയുവാൻ പോയാൽ അവൻ്റെ ദൈവികത്വത്തിൻ്റെ ശ്രേഷ്ഠതയ്ക്ക് കോട്ടം തട്ടുമെന്ന് യോഹന്നാനപ്പോസ്തലൻ ഭയപ്പെട്ടത് കൊണ്ടാണ് ദൈവത്തിൻ്റെ പാരമ്പര്യം പറയുന്നത് അനുചിതമായിരിക്കും എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് യോഹന്നാൻ പാരമ്പര്യം പറയാതെ വിട്ടുകളയുവാൻ കുടുംബടയായത്. മർക്കോസും യോഹന്നാനും പാരമ്പര്യം പറയാതിരുന്നത് കൊണ്ട് യേശു ക്രിസ്തുവിന് മനുഷ്യവംശാവലിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് ശഠിക്കുന്നത് ദൈവത്തിൻ്റെ ഉന്നതമായിരിക്കുന്ന നിത്യതയുടെ ആലോചനകൾ സംബന്ധിച്ച് മൗഢ്യമായിരിക്കും എന്ന് പറയുന്നതായിരിക്കും ശരി. മർക്കോസും യോഹന്നാനും പൗലോസും കന്യകാജനത്തിൽ മൗനം അവലംബിക്കുന്നില്ല എന്നിരിക്കുന്ന പരമാർത്ഥം മറന്നു പോകാൻ കുടുംബടയാകരുത്. പൗലോസ് യേശു ക്രിസ്തുവിനെ കുറിച്ച് എഴുതി വന്നു കഴിഞ്ഞപ്പോൾ കാലസമ്പൂർണത വന്നു കഴിഞ്ഞപ്പോൾ ദൈവം തന്റെ ഏകജാതനായിരിക്കുന്ന പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനാക്കി ന്യായപ്രമാണത്തിന് കീഴ് ആക്കിയിട്ട് ഈ ലോകത്തിലേക്ക് അയച്ചു എന്നിരിക്കുന്ന പരമാർത്ഥം കാണുമ്പോൾ സ്ത്രീയുടെ സന്ധതിയായി മനുഷ്യ പാരമ്പര്യവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ക്രിസ്തുവിനെയാണ് പ്രസംഗിപ്പാതെ കൊണ്ട് പൗലോസ് അപ്പോസ്തലനും താല്പര്യമുണ്ടായിരുന്നത് എന്ന് പറയുന്നതായിരിക്കും ഹല്ലേലൂയ സാധാരണ മനസാക്ഷിക്ക് യുക്തമായിരിക്കുന്ന ചിന്താഗതി. രണ്ടാമതായിട്ട് അവന് മനുഷ്യത്വം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ മനുഷ്യനായിരുന്നു എന്ന് പറയുന്നതിൻ്റെ രണ്ടാമത്തെ കാരണമായിട്ട് ചിത്രീകരിപ്പാതെ കൊണ്ട് ഞങ്ങൾ താല്പര്യപ്പെടുന്നത് അവൻ വളർന്നു വന്നു എന്നാണ്. ദൈവത്തിന് വളർച്ചയുണ്ടോ? സാമാന്യ ബുദ്ധികൾ സമ്മതിക്കണം, ദൈവത്തിന് വളർച്ചയില്ല. ആദിയിലും അന്ത്യത്തിലും ഒരുപോലെയുള്ളവൻ, ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായിരിക്കുന്നവൻ, സകലത്തിൻ്റെയും സൃഷ്ടാവായിരിക്കുന്നവൻ, ഹല്ലേലൂയ, ഇവൻ വളർന്നു വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുക്തിക്ക് ഉൾക്കൊള്ളുവാൻ കൊണ്ടും പ്രയാസമായിരിക്കും. വളർച്ചയുള്ള ഒരു ദൈവമല്ല, വളർച്ചയുടെ പാരമ്പര്യത്തിലെത്തിയിരിക്കുന്ന ഒരു ദൈവത്തെയാണ്, അല്ലെങ്കിൽ ആദിയിൽ തന്നെ വളർച്ചയുടെ പൂർണ്ണതയിലെത്തിയിരിക്കുന്ന ഒരു ദൈവത്തെയാണ് വേദപുസ്തകം നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. അതുകൊണ്ട് യേശു ക്രിസ്തു ദൈവം ആയിരിക്കുമ്പോൾ തന്നെ അവൻ മനുഷ്യനുമായിരിക്കുന്നുള്ള സത്യം മനസ്സിലാക്കിയിൽ മാത്രമേ അവൻ വളർന്നു വന്നു കൊണ്ടിരിക്കുന്ന സുവിശേഷ പ്രസ്താവനകളെ ഉൾക്കൊള്ളുവാൻ കൂടെ നമ്മുടെ മനസ്സ് നമ്മെ സഹായിക്കുകയുള്ളൂ. ലൂക്കോസിന്റെ സുവിശേഷം 2:40, 52, 46 ഇങ്ങനെ ഈ വാക്യങ്ങളൊക്കെയും വായിക്കുമ്പോൾ അവൻ അനുദിനം വളർന്നു വന്നു. ഹല്ലേലൂയ. അവനെ ഒരു ശിശുവായിട്ട് മാർട്ടിടയന്മാർ കാണുവാൻ ഉടമ്പടയായി, അതുപോലെ തന്നെ വിദ്വാൻമാർ കാണുവാൻ ഉടമ്പടയായി, 12 ഒരു ബാലകനായിട്ട് പുരോഹിതന്മാർ കാണുവാൻ ഉടമ്പടയായി, പൂർണ്ണതയിൽ വളർച്ചയുടെ പൂർണ്ണതയിലെത്തിയിരിക്കുന്നു പ്രിയപ്പെട്ടവനായിട്ട് മറ്റുള്ളവരും കാണുവാൻ ഉടമ്പടയായി എന്ന് പറയുമ്പോൾ ഹല്ലേലൂയ, അവനെ ഇന്നും ഉണ്ണിയേശുവായിട്ട് അംഗീകരിപ്പാൻ കൊണ്ട് പലരും തയ്യാറായേക്കും, ബാലകനായിരിക്കുന്ന യേശുവായിട്ട് കാണുവാൻ കൊണ്ട് പലരും തയ്യാറായേക്കും. അവരൊക്കെയും പറയുന്ന അല്പസ്വല്പം തെറ്റുകളുണ്ടെങ്കിലും ഒരു പരമാർത്ഥം അവർ വിളിച്ചു പറയുന്നു, യേശുവിന് ക്രമാനുഗതമായിരിക്കുന്ന ഒരു വളർച്ച ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. ഞാൻ ശിശുവായിരുന്നു, ഞാൻ അതിനുശേഷം ബാലനായി, അതിനുശേഷം ഒരു യുവാവായി, ഇപ്പോൾ വാർദ്ധക്യത്തിന്റെ പടിക്കൽ എത്തി നിൽക്കുന്നു. എങ്ങനെ ഞാൻ ഇതെത്തി? അതിന് ക്രമാനുഗതമായിരിക്കുന്ന ഒരു വളർച്ചയിൽ കൂടി ഇത്രത്തോളം ആയി തീർന്നു. എൻ്റെ യേശുവും നിസ്സാരനായിരിക്കുന്ന എന്നെ പോലെ മനുഷ്യ ശരീരത്തിന്റെ സ്ഥൂലിപ്പ് അംഗീകരിച്ചുകൊണ്ട് വളർന്നവനായിരിക്കുന്നതിൻ്റെ പരമാർത്ഥം മനസ്സിലാക്കുവാൻ കൊണ്ടും പ്രയാസമില്ല. മാനുഷിക വളർച്ചയ്ക്ക് അവൻ്റെ ദിവ്യഗുണങ്ങൾ ഒരിക്കലും തടസ്സമായിരുന്നില്ല. മാനുഷികമായിരിക്കുന്നവൻ്റെ ജീവിതം പരിശുദ്ധാത്മ പ്രവർത്തിക്ക് അധീനമാക്കി വെച്ചിരുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ഉന്നതമായിരിക്കുന്ന സൂക്ഷിപ്പും പരിയാലോചനയും ദിനംപ്രതിയുള്ളിരിക്കുന്ന ഈ ആലോചനയും തൻ്റെ ജീവിതത്തിൻ്റെ ഉണ്ടായിരുന്നത് കൊണ്ട്, സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ഹിതം ദിവസം പ്രതി താൻ കേൾക്കുന്നവനായിരുന്നത് കൊണ്ട് തൻ്റെ ദിവ്യ സ്വഭാവം തെളിയിപ്പിക്കാൻ കൊണ്ട് സാധിക്കുന്നുണ്ടെങ്കിലും അതോടൊപ്പം തന്നെ അവൻ പൂർണ്ണ മനുഷ്യനായിരുന്നു കൂടി സമ്മതിക്കുന്നതായിരിക്കും യുക്തം. ഹല്ലേലൂയ. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ പോലെ ഓരോരുത്തരെ പോലും, അല്ലെങ്കിൽ എന്നെ പോലെ 5 അടിയോ 6 അടിയോ എത്ര അടി നീളമുണ്ടായിരുന്നെന്ന് വേദം രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിലും സാധാരണ ഒരു ആവറേജ് മനുഷ്യനുണ്ടായിരിക്കുന്ന നീളവും അതുപോലെ ഉള്ളിരിക്കുന്ന വണ്ണവും തൂക്കവും അതുപോലെ ഉള്ളിരിക്കുന്ന ആകാര സൃഷ്ടവും യേശുവിനെ ഉണ്ട് എന്നാണ് വേദപുസ്തകം വരച്ചു കാണിക്കുവാൻ കൊണ്ടും ബന്ധപ്പെടുന്നത്. അതുകൊണ്ട് അമിത കൃത്യപ്പുകൾ കൂടാതെ, വിമർശന ബുദ്ധി കൂടാതെ, വഴിതെറ്റ നിരൂപണങ്ങൾ കൂടാതെ യേശു ഒരു മനുഷ്യനായിരുന്നു എന്ന് അംഗീകരിക്കുന്നതായിരിക്കും സാമാന്യ ബുദ്ധിക്ക് യോഗ്യമായിരിക്കുന്നത്. രണ്ടാമതായിട്ട് അവനൊരു മനുഷ്യരൂപം ഉണ്ടായിരുന്നു. അവൻ മനുഷ്യനെ പോലെ വളർന്നു വന്നു, അതുപോലെ തന്നെ അവന് മനുഷ്യരൂപം ഉണ്ടായിരുന്നു. ഹൈന്ദവ മതങ്ങളോ മറ്റേതെങ്കിലും മതങ്ങൾ കാണിക്കുന്ന തിരിയക്കുകളായിട്ടോ ബീവത്സരൂപിയായിട്ടോ രക്തദാക്ഷിദാഹിയായിരിക്കുന്ന രാക്ഷസിയായിട്ടോ അല്ല കർത്താവ് ഈ ലോകത്തിൽ ജീവിച്ചത്. യോഹന്നാൻ സുവിശേഷം 4:9 വായിക്കുമ്പോൾ അവന്റെ മനുഷ്യരൂപം കണ്ട് മനസ്സിലാക്കി അയക്കുന്ന ഒരു സ്ത്രീയെക്കുറിച്ച് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നുവല്ലോ. ലൂക്കോസിന്റെ സുവിശേഷം 14:13-18 വായിക്കുമ്പോൾ മനുഷ്യനെ പോലെ ക്ലയോപ്പാവിനോടും സഹയാത്രികനോടും ചേർന്ന് നടന്നിരിക്കുന്ന ഒരു മനുഷ്യനെ കാണുവാൻ കൊണ്ടും സാധിക്കുന്നു. യേശു ക്രിസ്തു അല്ല, ഒരു സാധാരണ മനുഷ്യൻ തങ്ങളോടുകൂടി നടക്കുന്നു എന്നുള്ളിരിക്കുന്ന ധാരണയിലാണ് അവർ കർത്താവിനോടിരിക്കുന്ന സംസാരത്തെ ചിത്രീകരിച്ചിരിക്കുന്നത്. യോഹന്നാൻ 20:15 അവനെ കണ്ടപ്പോൾ തോട്ടക്കാരൻ എന്ന ശങ്കിക്കത്തക്ക രീതിയിൽ ഒരു സാധാരണ മനുഷ്യനെ പോലെയാണ് അവനെ കാണുവാൻ കൊണ്ടും ഇടയായത്. യോഹന്നാൻ 21:4-5 വായിക്കുമ്പോൾ ആ ഭാഗം നമുക്ക് കാണുവാൻ കൊണ്ടും സാധിക്കും. ശമര്യക്കാരി സ്ത്രീ അവനെ ഒരു സാധാരണ യഹൂദനായിട്ടാണ് കാണുവാൻ കൊണ്ടും ഇടയാകുന്നത്. കലാകാരന്മാർ കാണിക്കുന്നത് പോലെ അവന്റെ തലയിൽ ഒരു തേജോവലയം ഇല്ലായിരുന്നു. ഉണ്ടായിരുന്നുവെങ്കിൽ അവൻ തോട്ടക്കാരനാണെന്ന് ശങ്കിക്കയില്ലായിരുന്നു. അവൻ യഹൂദനാണെന്ന് ശബരിയക്കാരി സ്ത്രീ ശങ്കിക്കയില്ലായിരുന്നു. ഈ തേജോവലയം അല്ലെങ്കിൽ ഹെയ്ലോ ഉണ്ടായിരുന്നുവെങ്കിൽ യേശു ക്രിസ്തുവിനെ തിരിച്ചറിയുന്ന കാര്യത്തിൽ ഇവരാരും പരാജയപ്പെട്ട് പോവുകയില്ലായിരുന്നു. എന്നാൽ പ്രസംഗിക്കുന്ന എന്നെക്കുറിച്ചോ അല്ലെങ്കിൽ ക്ലാസ് എടുക്കുന്ന എന്നെക്കുറിച്ചോ ശ്രോതാക്കളായിരിക്കും നിങ്ങൾക്കെ കുറിച്ചോ ലോകം കണ്ടിരിക്കുന്നത് പോലെ ഒരു സാമാന്യമായിരിക്കുന്ന മനുഷ്യരൂപത്തിലാണ് യേശു ക്രിസ്തു ഈ ലോകത്തിൽ ജീവിക്കുകയും വളരുകയും ചെയ്തു എന്നുള്ളിരിക്കുന്ന പരമാർത്ഥം മറന്നു പോകാനൊക്കെ നമ്മുടെ ആകരുത്. പുനരുത്ഥാന ശേഷവും സ്വർഗാരോഹണത്തിന് ശേഷവും യേശുവിനെ മനുഷ്യരൂപം തന്നെയാണ് എന്ന് വിചാരിക്കാം. പുനരുത്ഥാനത്തിന് ശേഷം യേശു മഹത്വ ശരീരത്തിലായിരുന്നുവെങ്കിലും മനുഷ്യ ശരീരത്തിലൊരു സാദൃശ്യമായിരിക്കുന്ന ശരീരത്തിലായിരുന്നു തൻ്റെ ഹാലുയ നടപ്പുകൾ എന്നറിയാമല്ലോ. അതുപോലെ തന്നെ സ്വർഗാരോഹണം ചെയ്തു കഴിഞ്ഞതിന് ശേഷവും സ്തേഫാനോസ് സ്വർഗത്തിലേക്ക് നോക്കിയപ്പോൾ മഹിമയുടെ വലത്തുഭാഗത്ത് മനുഷ്യപുത്രൻ നിൽക്കുന്ന കാഴ്ച താൻ കണ്ടത് ഏതോ ഒരു ബീവത്സരൂപിയായിട്ടോ ദേഹവാസമില്ലാതിരിക്കുന്ന ഒരു അവ്യക്ത രൂപമായിട്ടല്ല, ഈ ലോകത്തിൽ മനുഷ്യനെ പോലെ ജീവിച്ചവനായിരിക്കുന്ന യേശു ക്രിസ്തുവിനെ അതേ രൂപത്തിൽ സ്വർഗത്തിലും കാണുവാൻ തക്കൊണ്ണം ഇടയായി എന്നുള്ളിരിക്കുന്ന പരമാർത്ഥമാണ് നമ്മെ മനസ്സിലാക്കുവാൻ തക്കൊണ്ണം സാധിക്കുന്നത്. അതുകൊണ്ട് യേശു ക്രിസ്തുവിനെ മാനുഷ്യത്വത്തെ കുറിച്ച് പറയുമ്പോൾ അവനൊരു മാനുഷ്യ വംശാവലി ഉണ്ടായിരുന്നു. ഹാദവുമായിട്ട് അവനെ ബന്ധപ്പെടുത്തുന്ന വംശാവലി, അബ്രഹാമുമായിട്ട് അവനെ ബന്ധപ്പെടുത്തുന്ന വംശാവലി, ദാവീദുമായിട്ട് അവനെ ബന്ധപ്പെടുത്തുന്ന വംശാവലി, സ്ത്രീ ആയിരിക്കുന്ന മറിയയുമായിട്ട് അവനെ ബന്ധപ്പെടുത്തുന്ന വംശാവലി, യഹൂദ ജാതിയിൽ നിന്ന് ഉള്ളവൻ അതുപോലെ ഉള്ളിരിക്കുന്ന പലവിധമായിരിക്കുന്ന വംശാവലി പ്രസ്താവന ഉണ്ടായിരുന്നു. അവൻ വളർന്നു വന്നു ഉണ്ണിയേശുവായിട്ട് അവൻ നിന്നിരിക്കുകയല്ല, ഉണ്ണിയേശുവായിട്ട് ഇന്നും കർത്താവിനെ ആരാധിക്കുന്നവരുണ്ട്. എന്നാൽ നുണ്ണിയേശു അല്ല, മഹത്വ ശരീരധാരിയായി മഹിമയുടെ വലത്തുഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്ന പരിപൂർണ വളർച്ചയിലെത്തിയവനായിരിക്കുന്ന ക്രിസ്തു യേശുവിനെയാണ് ഞങ്ങൾക്ക് പഠിപ്പിക്കാനായിട്ട് ഉള്ളത്. മൂന്നാമതായിട്ട് അവൻ മനുഷ്യരൂപം ഉണ്ടായിരുന്നു. എന്നെ പോലെയും നിന്നെ പോലെയും ഹാലുയ്യ മൂക്കും കണ്ണും വായും നാക്കും ശ്രവണങ്ങളും ഒക്കെ ഉള്ളിരിക്കുന്ന ഒരു മനുഷ്യനായിട്ടാണ് യേശു ക്രിസ്തു ലോകത്തിൽ ജയിക്കുവാൻ കുണമിടയായത്. ഇനി മനുഷ്യത്വത്തെ കുറിച്ച് അവലോകനം ചെയ്ത് പഠിക്കുമ്പോൾ എല്ലാവർക്കും സംബന്ധിച്ചു വെക്കുന്ന ഒരു പരമാർത്ഥമുണ്ട്. മനുഷ്യൻ മൂന്ന് ഘടകങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. ദേഹം, ദേഹി, ആത്മാവ് എന്നിങ്ങനെയാണ് മനുഷ്യ ശരീരത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഘടകങ്ങൾ എന്ന് നമുക്കറിയാമല്ലോ. ദേഹം, അതുപോലെ തന്നെ എന്റെ ദേഹം എന്ന് പറയത്തക്ക രീതിയിൽ നമ്മുടെ ഉള്ളിൽ ഒരു പ്രാണം വസിക്കുന്നുണ്ട്, അതിനെ ദേഹി എന്ന് വിളിക്കുന്നു. സൃഷ്ടിതാവുമായിട്ട് ബന്ധപ്പെടുവാൻ തക്കുള്ള നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് എപ്പോഴും ഒരു അഭിനിവേശമുണ്ട്. ആ അഭിനിവേശത്തിന്റെ ഉത്ഭവ സ്ഥാനത്തെ നാം ആത്മാവ് എന്ന് വിളിക്കുന്നു. അങ്ങനെ ദേഹം, ദേഹി, ആത്മാവ് ഈ മൂന്ന് ഘടകങ്ങളിൽ കൂടെയാണ് മനുഷ്യന്റെ നിർമ്മാണം ദൈവം പൂർത്തീകരിച്ചിരിക്കുന്നത്. മനുഷ്യൻ്റെ ആത്മാവ് ഉള്ളിടത്തോളം കാലം ദൈവമായിരിക്കുന്ന ഒരു അന്വേഷണ ബുദ്ധി അവരുടെ ഹൃദയത്തിൽ ഉണ്ട് എന്നിരിക്കുന്ന പരമാർത്ഥം മറന്നു പോകാൻ തക്കുള്ള ഇടയാകരുത്. ഒരു മാനുഷ്യമായിരിക്കുന്ന ശരീരപ്രകൃതി അവനുണ്ടായിരുന്നത് പോലെ തന്നെ ഈ ദേഹം, ദേഹി, ആത്മാവ് എന്നീ മൂന്ന് മാനുഷിക ഘടകങ്ങളും യേശു ക്രിസ്തുവിനെ ഉണ്ടായിരുന്നു. യോഹന്നാൻ 1:14 വചനം ജഡമായി തീർന്നു. ഗ്ലോറി ടു ഗോഡ്, ഹല്ലേലൂയ. അവൻ ജഡരൂപത്തിലായി തീർന്നു, മനുഷ്യനെ പോലെയായി തീർന്നു, മനുഷ്യനായി തീർന്നു. അതുകൊണ്ട് അവനൊരു ജഡീക വാസം ഉണ്ടായിരുന്നു, അവന് ജഡമുണ്ടായിരുന്നു എന്ന് സമ്മതിക്കണം. ഇബ്രാഹിം 2:14 വായിക്കുമ്പോൾ മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരായ ആകയാൽ അവരും അവനെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി എന്ന് എഴുതിയിരിക്കുന്ന പ്രകാരം ലോകത്തിൽ ജനിച്ചിരിക്കുന്ന സകല മനുഷ്യ മക്കളുടെയും ജഡരക്തങ്ങൾ എപ്രകാരമായിരുന്നുവോ അതുപോലെ യേശുവിൻ്റെയും ജഡരക്തം ആയിരുന്നു എന്നുള്ളിരിക്കുന്ന കാര്യം മറന്നു പോകാൻ തക്ക നമ്മുടെയാകരുത്. ഹല്ലേലൂയ. അതുപോലെ തന്നെ മത്തായിയുടെ സുവിശേഷം 26:12 വായിക്കുമ്പോൾ മറിയ തൈലം എടുത്ത് യേശുവിൻ്റെ കാൽക്കൽ പൂശി. അവനെ മനുഷ്യ സഹജമായിരിക്കുന്ന അല്ലെങ്കിൽ മനുഷ്യ ലഭ്യമായിരിക്കുന്ന മനുഷ്യനുള്ളതുപോലെ ഒരു കാലില്ലായിരുന്നുവെങ്കിൽ അവൻ്റെ കാലിന്മേൽ പൂശുവാൻ തക്കൊണ്ട് മറിയയുടെ തൈലം വൃഥാവാക്കി കളയുവാൻ തക്കൊണ്ട് അവൾ മനസ്സ് വെക്കുകയില്ലായിരുന്നു. അതുപോലെ തന്നെ യേശു ക്രിസ്തുവിന് ഒരു ദേഹി ഉണ്ടായിരുന്നു. ആ ദേഹി, ഹല്ലേലൂയ, എൻ്റെ ഹൃദയം അല്ലെങ്കിൽ എൻ്റെ ഉള്ളം ദുഃഖിതമായിരിക്കുന്നു എന്ന് മത്തായിയുടെ സുവിശേഷം 26:38 പറയുന്നത് കാണുന്നല്ലോ. ദുഃഖിപ്പാൻ തക്കൊണ്ടും പ്രാപ്തിയുള്ളതായ ഒരു ദേഹി അവനുണ്ടായിരുന്നു. ദുഃഖം മനുഷ്യന്റെ ബാഹ്യാവയങ്ങളിൽ കൂടി വരുന്നതല്ല, അതിൻ്റെ പ്രകടനങ്ങൾ ബാഹ്യാവയങ്ങളിൽ കൂടി വന്നേക്കാം. നാം കണ്ണുനീരൊഴുക്കുകയോ നമ്മളെ ചെറിയ കൂട്ടിപ്പോവുകയോ നാം വിതുമ്പുകയോ മുഖം പൊത്തുകയോ ഒക്കെ ചെയ്യും. പ്രകടനങ്ങൾ ബാഹ്യാവയങ്ങളിൽ പ്രത്യപ്പെടാമെങ്കിലും ഹല്ലേലൂയ, എന്നാൽ ഈ ദുഃഖം മനുഷ്യന്റെ പ്രാണങ്ങൾക്ക് മനുഷ്യന്റെ ആന്തരികമായിരിക്കുന്ന പ്രവർത്തനത്തിൽ കൂടി വരുന്നതാണ്. ഗ്ലോറി. നമ്മുടെ കണ്ണുനീര് ഉളവാക്കുവാൻ തക്കുന്ന ചില ഗ്രന്ഥികളെ ദൈവം കണ്ണിൻ്റെ ഉള്ളിൽ ആക്കിയിട്ടുണ്ട്. അതുപോലെ ഓരോ ദ്രാവകങ്ങളും മനുഷ്യ ശരീരത്തിൽ ഉളവാക്കുവാൻ തക്കുന്ന അതാത് ഗ്രന്ഥികളെ ദൈവം നടപടിയായിട്ട് ഉറപ്പിച്ചിട്ടുണ്ട്, ഒരുക്കിയിട്ടുണ്ട് എന്നിരിക്കുന്ന പരമാർത്ഥവും നമുക്കറിയാമല്ലോ. എൻ്റെ ഉള്ളം ദുഃഖിതമായിരിക്കുന്നു എന്ന് യേശു ക്രിസ്തു പറഞ്ഞു. മത്തായി 26:38 പറഞ്ഞിരിക്കുന്നത് പോലെ യേശുവിന് ഒരു ദേഹി ഉണ്ടായിരുന്നു. ഈ ആന്തരികമായിരിക്കുന്ന ദേഹിയുടെ പ്രകടനമാണ് ദുഃഖമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതുപോലെ ദുഃഖിക്കണമെങ്കിൽ ഒരു പ്രാണന് അല്ലെങ്കിൽ ഒരു ദേഹി ഉണ്ടെങ്കിൽ മാത്രമേ ഹല്ലേലൂയ സാധിക്കുകയുള്ളൂ. ലൂക്കോസിന്റെ സുവിശേഷം 23:46 വാക്യം നമുക്ക് എല്ലാവർക്കും സുവരിതമാണല്ലോ. യേശു ക്രൂശിൽ കിടന്നുകൊണ്ട് അട്ടഹസിച്ചിരിക്കുന്ന സപ്തമൊഴികളിൽ പരമപ്രധാനമായിരിക്കുന്ന വെന്നു വേണമെങ്കിൽ വ്യാഖ്യാനിക്കുന്ന പ്രസ്താവന, കർത്താവേ, ദൈവമേ, പിതാവേ, ഞാൻ എൻ്റെ പ്രാണനെ നിങ്കൽ ഭരമേൽപ്പിക്കുന്നു. അവനൊരു പ്രാണനുണ്ടായിരുന്നു. ഇതുവരെയും കൊണ്ടു നടക്കുവാൻ തക്കവണ്ണം ഒരുക്കപ്പെട്ടതായിരിക്കുന്ന ഒരു ശരീരം അവനുണ്ടായിരുന്നു. ആ ശരീരത്തിൻ്റെ ഉള്ളിൽ സൂക്ഷിച്ചിരിക്കുന്ന ഒരു പ്രാണനുണ്ടായിരുന്നു. ആ പ്രാണന്റെ നിർബന്ധപ്രകാരമാണ് അവൻ ചരിച്ചതും അവൻ ഭക്ഷിച്ചതും അവൻ പോയതും അവൻ വന്നതുമൊക്കെയും ആ പ്രാണന്റെ നിർബന്ധപ്രകാരമായിരുന്നു. എന്നാൽ കാലസമ്പൂർണത വന്നു. ലോകം ഇന്ന് ഒരിക്കൽ പോലും മറക്കാത്തതായ ഒരു പെസഹാ പെരുന്നാളിന്റെ ആഘോഷം വന്നു. ആ ദിവസം ഭൂമിക്കും ആകാശത്തിനും മധ്യേ തലയോടിടമെന്നിരിക്കുന്ന കൊലക്കളത്തിൽ നമ്മുടെ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു ആണിയാൽ അറിയപ്പെട്ടുകൊണ്ട് പ്രാണൻ തന്റെ ശരീരത്തിൽ നിന്ന് വേർപെടുന്നിരിക്കുന്ന സമയം വന്നു കഴിഞ്ഞപ്പോൾ സ്വർഗത്തിലെ നോക്കിക്കൊണ്ട് അതിവേദനയോടുകൂടി കർത്താവ് വിളിച്ചു പറഞ്ഞു, പിതാവേ എന്റെ പ്രാണനെ ഞാൻ നിങ്ങൾ ഭരമേൽപ്പിക്കുന്നു. അതുപോലെ തന്നെ ലൂക്കോസ് 24:39 ഞാൻ തന്നെ ആകുന്നു എന്നിരിക്കുന്ന വ്യക്തിത്വം വെളിപ്പെടുത്തിയിരിക്കുന്ന പ്രസ്താവനയും അവളെ കാണുവാൻ തക്കണം ഇടയാകുന്നു. ക്രിസ്തു തന്റെ മനുഷ്യാവതാരത്താൽ യഥാർത്ഥ മനുഷ്യ സ്വഭാവം പ്രാപിച്ചു. മനുഷ്യ സ്വഭാവവും ജഡസ്വഭാവവും വ്യത്യസ്തമാണ്. ജഡസ്വഭാവം ആദ്യ മനുഷ്യന്റെ അഭേദ്യ ഭാഗമല്ല. ക്രിസ്തുവിന്റെ സ്വഭാവം യാഥാർത്ഥികമായി മാനുഷികമാകുന്നു. എന്നാൽ പാപരഹിതം അത്രേ എന്നുള്ളിരിക്കുന്ന പരമാർത്ഥം മറന്നു പോകാൻ തക്കണം ഇടയാകരുത്. ഇംഗ്ലീഷ് വേദപുസ്തകത്തിൽ എബ്രായ ലേഖനം 4:15 വാക്യം വായിക്കുമ്പോൾ അവൻ വിതൗട്ട് സിൻ എന്ന് എഴുതിയിരിക്കുന്നു. അവൻ പാപം കൂടാതിരിക്കുന്ന ഒരു മനുഷ്യ ശരീരമായിരുന്നു. ആദമിനെ അപ്രകാരം വിളിക്കുന്ന ഒരു ശരീരം ലഭിച്ചുവെങ്കിലും ആദമിന് ലഭിച്ചിരിക്കുന്ന ഈ വലിയ ശ്രേഷ്ഠത അവൻ തന്നെ തിന്നു മുടിച്ചു കളയുവാൻ തക്കൊണ്ടിടയായി. പാപത്തിന്റെ സകല പേക്കോലം ഉൾക്കൊള്ളുന്നവനായി ആദം രൂപാന്തരപ്പെട്ടു. എന്നാൽ ആദമിനെ പോലെ തന്നെ ഒടുക്കത്തെ ആദമായിരിക്കുന്ന യേശു ക്രിസ്തു പാപത്തിന്റെ യാതൊരു പങ്കിലതയും കൂടാതെ ജയാളിയായിരിക്കുന്ന മനുഷ്യനായി, ദേഹവും ദേഹിയും ആത്മാവുള്ളവൻ, ജഡവും പ്രാണനും ആത്മാവുള്ളവൻ ഒരു മനുഷ്യ ജീവിയായിട്ട് ലോകത്തിൽ ജീവിപ്പാത്തക്കൊണ്ണം ഇടയായി. ഇനി അടുത്തതായിട്ട് യേശു ക്രിസ്തുവിൽ അമാനുഷികത ഉണ്ടായിരുന്നുവോ? ഉണ്ടായിരുന്നു സമ്മതിക്കുന്നതായിരിക്കും യുക്തം. കാരണം അവൻ കടലിന്മേൽ നടന്നു, അഞ്ചപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചു, രോഗികളെ സൗഖ്യമാക്കി, ഭൂതഗ്രസ്തനെ സൗഖ്യമാക്കി, കാറ്റിനെയും കടലിനെയും ശാസിച്ചു. അതുകൊണ്ട് അവന്റെ സ്വഭാവത്തിൽ അമാനുഷികത ഉണ്ടായിരുന്നു എന്ന് സമ്മതിക്കുമ്പോൾ തന്നെ ആ അമാനുഷികത ശേഷമുള്ളിരിക്കുന്ന മാനുഷിക സ്വഭാവങ്ങളിൽ നിന്ന് യേശുവിനെ മാറ്റി നിർത്തുന്നില്ല. എനിക്കും നിനക്കും വിശക്കുന്നത് പോലെ ഓരോ 5 മണിക്കൂറിലും ഭക്ഷണം കഴിച്ചില്ല എങ്കിൽ നാം ക്ഷീണിതരായിത്തീരുന്നു, നമുക്ക് വിശപ്പ് തോന്നും. എൻ്റെ യേശുവിനും അങ്ങനെ വിശക്കുവാൻ കുടുംബടയായി. 40 ദിവസം അവൻ ഉപവസിച്ചു. ഉപവസിച്ചു കഴിഞ്ഞപ്പോൾ ദൈവമായിരിക്കുന്ന നിത്യ വലിയ സമ്പർക്കത്തിലായിരുന്നതുകൊണ്ട് പുതിയമായിരിക്കുന്ന വിശപ്പിനെ അതിജീവിപ്പാൻ ഉടിക്കുന്ന ദൈവ സാമീപ്യം അവൻ അനുഭവിച്ചിരുന്നത് കൊണ്ട് വിശപ്പിനെ കുറിച്ച് കൂടുതലായിട്ട് ചിന്തിപ്പാൻ തക്കോണം സാധ്യത ലഭിച്ചില്ല, അല്ലെങ്കിൽ അവസരം ലഭിച്ചില്ല എന്ന് പറയുന്നതായിരിക്കും യുക്തം. എന്നാൽ 40 ദിവസത്തെ ഉപവാസം കഴിഞ്ഞ് യേശു എഴുന്നേറ്റപ്പോൾ അവന് വിശന്നു. ആ സമയം നോക്കി ശാശി മുതലെടുക്കുവാൻ തക്കോണം ശ്രമിച്ചുവെങ്കിലും അവന്റെ വിശപ്പിൽ കൂടി അവനെ മുതലെടുക്കുവാൻ, അവനെ പാപത്തിലേക്ക് ആനയിക്കുവാൻ തക്കോണം ശാശ പരാജയപ്പെട്ടു പോയെങ്കിലും ഞാൻ പറയുന്ന പോയിന്റ് അവൻ വിശക്കുന്നവനായിരുന്നു എന്ന് പറയുവാനായിട്ടാണ്. മനുഷ്യ ജീവിതത്തിന്റെ സഹജമായിരിക്കുന്ന ഒരു പ്രതിഭാസമാണ് വിശപ്പ്. മനുഷ്യശരീരം വളരുവാൻ തക്കോണം ആവശ്യമായിരിക്കുന്ന നീറെനർജിയും അതിന്റെ ന്യൂട്രീഷനും പ്രാപിക്കണമെങ്കിൽ വിശപ്പുണ്ടെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. മനുഷ്യന്റെ ഇഷ്ടപ്രകാരമല്ല വിശപ്പിക്കുന്നതായ ഗ്രന്ഥി വർക്ക് ചെയ്യുന്നത്. നാം കിടന്നുറങ്ങിയാലും നമുക്ക് വിശക്കും, നാം അധ്വാനിച്ചാലും വിശക്കും, നാം വെറുതെ ഇരുന്നാലും വിശക്കും, എവിടെയായിരുന്നു കഴിഞ്ഞാലും ആ ഇൻഡസ്റ്റൈൻ സൈക്കിള് രൂപാന്തരപ്പെടുന്നത് അനുസരിച്ചുകൊണ്ട് നമുക്ക് വിശപ്പുണ്ടാകും. അതുപോലെ തന്നെ സ്വയനിയന്ത്രിതമല്ലാതിരിക്കുന്ന ഒരു ഇൻഡസ്റ്റൈൻ സർക്കിൾ എൻ്റെ കർത്താവിനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവൻ വിശക്കുവാൻ തക്കൊണ്ണം ഇടയായത്. എൻ്റെ യേശു മാനുഷിക ബലഹീനതകൾ വെച്ച് നോക്കുമ്പോൾ അവൻ ഒന്നാമതായിട്ട് അവൻ വിശന്നു. പാപരഹിതമായിരിക്കുന്ന മാനുഷിക ബലഹീനതകൾ അവനുണ്ടായിരുന്നു, അവൻ വിശക്കുന്നവനായിരുന്നു. രണ്ടാമതായിട്ട് അവൻ ദാഹിക്കുന്നവനായിരുന്നു. ക്രൂശിന്മേൽ കിടന്നുകൊണ്ട് അട്ടഹസിച്ച ഒരു വാക്യം നമുക്കറിയാമല്ലോ, എനിക്ക് ദാഹിക്കുന്നു. സർവ ഉറവകണ്ണികളുടെയും സകല മഹാജ നദികളുടെയും സകല സമുദ്രത്തിൻ്റെയും ഉത്ഭവസ്ഥാനത്തെ നിയന്ത്രിച്ചുണ്ടാക്കിയവൻ, ഹല്ലേലൂയ, പീശോനും ഹിദേക്കലിനും ഫ്രാത്തിനും എല്ലാം ഉത്ഭവസ്ഥാനം ഉളവാക്കിയവൻ, സ്ഫടിക സമാനമായിരിക്കുന്ന ജലം ഈ നദിയിൽ കൂടി ഒഴുക്കുവാൻ തക്കണം ആവശ്യമായിരിക്കുന്ന ഉറവിടങ്ങളെ ഉണ്ടാക്കിയവനായിരിക്കുന്ന എൻ്റെ കർത്താവ് എൻ്റെയും നിന്റെയും പാപത്തെ വഹിച്ചുകൊണ്ട് കാൽവരി ക്രൂശിന്മേൽ ഞാന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ദാഹിക്കുന്നു എന്ന ആർത്ത് കരയുവാൻ തക്കണം ഇടയായിരിക്കുന്ന പരമാർത്ഥം നമുക്കറിയാമല്ലോ. ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ്. ആകയാൽ അവൻ ദാഹിക്കുന്നവനായിരുന്നു. ഞാൻ സമയച്ചുരുക്കത്താൽ ഈ ഭാഗം ഇവിടെ അവസാനിക്കട്ടെ. പാപരഹിതമായിരിക്കുന്ന മാനുഷിക ബലഹീനതകൾ എൻ്റെ യേശുവിനുണ്ടായിരുന്നു. അവൻ വിശക്കുന്നവനായിരുന്നു, അവൻ ദാഹിക്കുന്നവനായിരുന്നു. തുടർന്നുള്ള ഭാഗങ്ങൾ നമുക്ക് അടുത്ത അധ്യായത്തിൽ ചിന്തിക്കാം. കർത്താവ് തുടർന്നും എല്ലാ ശ്രോതാക്കളെയും അനുഗ്രഹിക്കുമാറാകട്ടെ.